ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനുമാണ് മത്സരിക്കുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന് രണ്ടാം തീയതി നിയമസഭ ചരമോപചാരം അർപ്പിക്കും. 2, 3, 4 തീയതികളിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ അംഗങ്ങൾ നന്ദി പ്രമേയ ചർച്ച നടത്തുക. അടുത്ത മാസം 19-ന് യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുക. 22, 23, 24 തീയതികളിലാണ് ബജറ്റ് ചർച്ച. തുടർന്ന് കാര്യപരിപാടികൾക്കായി 29-നും 30-നും സഭ ചേരും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തേക്കെങ്കിലും എൽപിജി കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ എൽപിജി ഉൽപാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സിബിഎസ്ഇയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് സിബിഎസ്ഇ കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാര നടപടിയിലൂടെ സാധ്യമാകുമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ താവർചന്ദ് ഗെലോട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയോട് തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡി കെ ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് 136 എംഎൽഎമാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതല വഹിക്കുന്ന എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല കേന്ദ്ര നിരീക്ഷകനായി യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് ഗോവ 29-ാം സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നു. ദിനാചരണത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യ മര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. സിബിഎസ്ഇയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് സിബിഎസ്ഇ കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാര നടപടിയിലൂടെ സാധ്യമാകുമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയും ആകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ കൊല്ലത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ 3-ാമത്തെ മരണമാണ് ആതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫെൻസിംഗ് മറികടന്നാണ് അവിടെ കാട്ടാന ആക്രമണം നടന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി പരിസരങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പെന്നും എല്ലാ ശുചീകരണ തൊഴിലാളികളും തുടക്കം പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. കേരളത്തിൽ നിന്ന് ഹ്രസ്വ ഹജ്ജിന് നേരിട്ട് ജിദ്ദയിലെത്തിയവരുടെ മദീന സന്ദർശനം ജൂൺ 7-നാണ് ആരംഭിക്കുക. ഇവർ 3 ദിവസം മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് തിരിക്കും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബൈത്തം അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു ക്ഷേത്രസ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ കെ പി ധനപാലന്റെ സംസ്കാരം വൈകിട്ട് പറവൂരിൽ നടത്തും. ഇന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 76-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കെ പി സി സി വൈസ് പ്രസിഡന്റ്, എറണാകുളം ഡി സി സി പ്രസിഡന്റ്, യു ഡി എഫ് ജില്ലാ ചെയർമാൻ, മിൽമ ക്ഷേമനിധി ബോർഡ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 6 വർഷം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2009-ൽ ചാലക്കുടിയിൽ നിന്നാണ് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിളയുടെ സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസനിയ വലിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലേക്കെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. ഇന്നലെ അന്തരിച്ച കോഴിക്കോട് മുൻ മേയറും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായിരുന്ന ടി പി ദാസന്റെ ഭൌതികദേഹം വൈകിട്ട് 5 മുതൽ കോഴിക്കോട്ടെ അശോകപുരത്തെ വീട്ടിലും നാളെ രാവിലെ 8 മുതൽ 9:30 വരെ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ പ്രവേശിച്ചത്. 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യം ഫൈനലിസ്റ്റുകളായത്. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15-ന് നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരും. ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. 20 ഒക്ടോബർ വരെയാണ് ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. സിറ്റി ഹൌസ് ഹാളിൽ കെ ജയന്ത് എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.